ഇനി നമ്മൾ ഒളിമ്പിക് നഗരത്തിലേക്കാണ് പോകുന്നത്. ഒളിമ്പിക് നഗരത്തിൽ സാധാരണ ഒളിമ്പിക്സിൽ കാണുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമല്ല ഇക്കുറിയുള്ളത്. കോവിഡിന്റെ സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധിയും അവിടെ രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ അവിടെയുള്ളവർ ഏതൊക്കെ രീതിയിലാണ് ഈ ആവേശത്തിന്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ഒളിമ്പിക്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യമാണ് SBS മലയാളം പരിശോധിക്കുന്നത്. ഏറെ കാലമായി ടോക്കിയോയിൽ വസിക്കുന്ന മലയാളി ബിജു പോൾ നമുക്കൊപ്പം ചേരുന്നു. ബിജു പോൾ വേൾഡ് മലയാളി ഫെഡറേഷൻ ജപ്പാൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ബിജു പോൾ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീ ബിജു പോൾ. ടോക്കിയോയിലാണല്ലോ ഈ കൊല്ലത്തെ ഒളിമ്പിക്സ് അരങ്ങേറുന്നത്, എങ്കിലും എത്രമാത്രം ഒരു ആവേശം അവിടെ ഉണ്ട്, അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്? അവിടെ കാണികൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. ഒളിമ്പിക്സിന് തുടക്കമായി കഴിഞ്ഞു, ഒളിമ്പിക്സിന് മുന്നേ ഒട്ടേറെ എതിർപ്പുണ്ടെങ്കിലും ഒളിമ്പിക്സ് തുടങ്ങിയതിന് ശേഷമുള്ളൊരു പൊതുജനങ്ങൾക്കിടയിലൊരു ആവേശം എങ്ങനെയാണ്?
പൊതുജനങ്ങൾക്കിടയിൽ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ഒളിമ്പിക് ഫീവർ എന്ന രീതിയിലേക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കാരണം ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം പലർക്കും ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഈ ഒളിമ്പിക്സ് നടത്തുന്നതിനോട് വളരെ എതിർപ്പാണ്. കാരണം ഒളിമ്പിക്സിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികൾ, കൂട്ടം കൂടൽ, ഒത്തുചേരലുകളൊന്നും ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു ഒളിമ്പിക്സ് നടത്തുന്നതിനോട്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒളിമ്പിക്സ് നടത്തുന്നതിനോട് പൊതുജനങ്ങൾക്ക് പൊതുവെ തിരക്കാണ്. പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. നിങ്ങൾ ചിലപ്പോൾ ഓപ്പണിംഗ് ഡേയിൽ എന്തെങ്കിലും ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ഡേയുടെ ദിവസവും വളരെയധികം പ്രതിഷേധ പ്രകടനങ്ങൾ അന്ന് ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ നടക്കുകയുണ്ടായി. അത് കാരണം പൊതുവെ ആൾക്കാർക്ക് ഇതിനോടൊരു ഒരു താല്പര്യക്കുറവുണ്ട്.
ഇനി ബിജു, അവിടുത്തെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ എങ്ങനെയാണ് പൊതുജനം ഇപ്പോൾ, കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ കണ്ടത് TVയുടെ ഒരു വിൽപ്പന കഴിഞ്ഞ ഒരാഴ്ചയിൽ വളരെയധികം കൂടിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ കണ്ടത്? എങ്ങനെയാണ് പൊതുജനം അവിടെ ഒരു ഒളിമ്പിക്സ് ഈ ഒരു അവസരത്തിലാണെങ്കിൽ കൂടി പ്രതിഷേധങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഒരു ആഘോഷമാക്കാൻ ശ്രമിക്കുന്നത്?
ഇങ്ങനെ ആഘോഷമാക്കുവാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കില്ലാത്തത് കൊണ്ടാണ് ഒരു ഒരു കാരണം TV വിൽപ്പന കൂടുവാനായിട്ട് ഒരു കാരണം പറഞ്ഞത്. കാരണം എല്ലാവർക്കും വീടുകളിൽ ഇരുന്ന് മാത്രമേ നടത്തുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ പ്രത്യേകിച്ച് കാന്തോ ഏരിയ, അതായത് ടോക്കിയോ ഉൾപ്പെടുന്ന ഒരു 4-5 സ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഒരു ഏരിയക്കാണ് കാന്തോ ഏരിയ എന്ന് പറയുന്നത്, ടോക്കിയോയുടെ സറൗണ്ടിങ് സ്റ്റേറ്റ്സ്. ഈ ഏരിയയിൽ 8 മണിക്ക് എല്ലാ റെസ്റ്റോറൻറ്റുകളും ബാറുകളും അടയ്ക്കണം, 7 മണിക്ക് ആൽക്കഹോൾ സെർവിങ് നിർത്തണം എന്നുള്ളതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഇത് കോവിഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പബ്ലിക് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നും നടക്കുകയില്ല. വീടുകളിലിരുന്ന് മാത്രമേ ആളുകൾക്ക് ഇത് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഡൽ ടാലി കാര്യങ്ങളൊന്നും, മെഡൽ ടാലിയല്ല, സോറി, ഈ ആഘോഷത്തിൻ്റെതായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷ തിമിർപ്പ് ഒന്നും നമുക്ക് കാണുവാനോ അതിനെ ഗേജ് ചെയ്യാനോ സാധിക്കുകയില്ല.
ഇനി അവിടുത്തെ ഒരു മലയാളി കൂട്ടായ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അവിടുത്തെ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒളിമ്പിക്സ് ഏത് രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത്?
തീർച്ചയായും ഒളിമ്പിക്സ്, ഞാനിവിടെ ജപ്പാനിൽ വന്നിട്ടിപ്പോൾ 27 വർഷമാകുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ മുതൽ തന്നെ മലയാളി കമ്മ്യൂണിറ്റിയുമായി വളരെ സഹകരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണ് ആക്ച്വലി ആദ്യത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന പേരിൽ തുടക്കമിട്ടത് ഇവിടെ. കാരണം ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇവിടെ വെറും 10-20 ഫാമിലീസ് മാത്രമേ ടോക്കിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഓണം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 350-400 ആൾക്കാർ, അതായത് 300 ഫാമിലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 500 പോപ്പുലേഷൻ ഉണ്ടാവും. പിന്നെ കൂടാതെ കുട്ടികൾ വേറെ, ഇത് ടോക്കിയോയിലെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൾ ഓവർ ജപ്പാൻ മെജോറിറ്റി നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്ത്യക്കാരില്ല. മെജോറിറ്റി ഒരു IT, അതായത് ജപ്പാൻ ഒരു IT സെക്ടർ ഓപ്പൺ ചെയ്തതോടുകൂടിയാണ് ഒത്തിരി ഇന്ത്യക്കാർ ജപ്പാനിലേക്ക് വന്നു തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ജപ്പാനിൽ, പണ്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ കുറച്ച് വളരെ ചുരുക്കമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ, അങ്ങനെയുള്ള ഒരു ചെറിയൊരു പോപ്പുലേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
ഏകദേശം 500 പേർ മലയാളികൾ ഇവിടെ ടോക്കിയോയിൽ തന്നെ കാണണം.
ടോക്കിയോ തന്നെ ഉണ്ട്.
ഓക്കെ. ഈ ഒരു ഒളിമ്പിക്സുമായി മലയാളി കൂട്ടായ്മയിലുള്ളവർ ഏതെങ്കിലും രീതിയിൽ അസോസിയേറ്റഡ് ആണോ, വോളണ്ടിയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ?
ഉണ്ട്. നമുക്ക് വളണ്ടിയർ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മുടെ പല മലയാളികളും വളണ്ടിയേഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. ചിലർക്ക് ഒളിമ്പിക്സ് റിലേറ്റഡ് ഉള്ള ജോലിയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ആം അവരവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രത്യേക ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രം അതിനകത്ത് ചെയ്യുന്ന ജോലി ചെയ്യാൻ ഉള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. കാരണം ഒത്തിരി വളണ്ടിയേഴ്സ്, ഏകദേശം 70,000 വളണ്ടിയേഴ്സിനെയാണ് ഇത് തിരഞ്ഞെടുത്തിരുന്നത് ഒറിജിനലി. പക്ഷെ അതിനകത്തുനിന്ന് ഒത്തിരി ഈ ഇടയ്ക്ക് കുറച്ച് ഒളിമ്പിക്സ് റിലേറ്റഡ് സ്കാൻഡൽസ് ഉണ്ടായി. അപ്പം ആ സ്കാൻഡൽസിനോടനുബന്ധിച്ച്, അതായത് ചില ഒരു ഇതിൻ്റെ ഒളിമ്പിക്സിൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചെയർമാൻ മുൻ പ്രധാനമന്ത്രി കൂടിയായ യോഷിഹിരോ മോറി ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ ഈ ഫെബ്രുവരിയിൽ രാജിവെക്കുകയുണ്ടായി. അത് ആ പരാമർശത്തിൻ്റെ പേരിൽ ഒരു 10,000 വളണ്ടിയേഴ്സ്, അതായത് ജാപ്പനീസ് ആൾക്കാർ വളണ്ടിയേഴ്സ് കൊഴിഞ്ഞു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും നമ്മുടെ മലയാളികൾ വളരെയധികം പേര് ഇപ്പോൾ വളണ്ടിയറായിട്ട് ഉണ്ട്. അവരുടെ ചെയ്യുന്ന എന്താണെന്ന് ജനറലി പ്ലെയേഴ്സിൻ്റെ അസിസ്റ്റൻസ്, പിന്നെ അല്ലെങ്കിൽ ആ അവരുടെ സ്റ്റേഡിയത്തിലുള്ള അസിസ്റ്റൻസ്, ഫുഡ്, അപ്പോൾ ഫുഡ് കോർട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഫുഡ് കോർട്ടിൻ്റെ അസിസ്റ്റൻസ്, ടെക്നിക്കൽ ആൾക്കാരാണെങ്കിൽ ടെക്നിക്കലിൻ്റെ അസിസ്റ്റൻസ് എന്നൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡയറക്റ്റ് ഈ ഒളിമ്പിക്സിലെ അത്ലറ്റ്സുമായിട്ട് നമുക്ക് ഇടപഴകാൻ അവസരമില്ല. കാരണം അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മളോട് ഇന്ത്യൻ എംബസി, അതായത് ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ എംബസിയിലെ അംബാസഡർ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ടൊരു സൂം മീറ്റിംഗ് വെച്ചിരുന്നു. അതിനകത്ത് അംബാസഡർ വളരെ കൃത്യമായിട്ട് എംബസിയിൽ നിന്ന് പറഞ്ഞു, ഒളിമ്പിക്സ് അത്ലറ്റ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽസിനെയോ ആരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അവരൊരു ബയോ ബബിളിലാണ് ഒളിമ്പിക്സ് കഴിയുന്നത് വരെ. അതുകൊണ്ട് ഒരിക്കലും ഒരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് എംബസിയിൽ നിന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് വന്നിരുന്നു. എന്നിരുന്നാലും നമ്മൾ കുറച്ച് മലയാളികളൊക്കെ ഉള്ളത് കൊണ്ട്, ഒളിമ്പിക്സ് ടീമിലുള്ളത് കൊണ്ട് നമ്മളും കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആരെയും കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഇവിടെ പാലിക്കപ്പെടുന്നത്.
ഓക്കെ, ഇനി ഇപ്പോൾ ഈ കോവിഡിന്റെ സാഹചര്യം ഒരു പരിധിവരെ നിയന്ത്രണത്തിലായതിന് പിന്നാലെ വീണ്ടും രൂക്ഷമായിരിക്കുകയാണല്ലോ ജപ്പാനിൽ. അത് ഒരു ഡെൽറ്റ വകഭേദമാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറയുന്നത് എന്നത്?
ഡെൽറ്റ വകഭേദം ഇപ്പോൾ ജപ്പാനിലും വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് നമ്പേഴ്സ് എനിക്ക് ലഭ്യമല്ല ഇപ്പോൾ ഉടനെ തന്നെ. പക്ഷേ ഡെൽറ്റ വകഭേദം ഇന്ത്യയിൽ ഇപ്പോൾ ജപ്പാനിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു ദുഷ്പേരാണ് അത് നിമിത്തം ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഈ ഡെൽറ്റ എന്ന ഒരു അവരൊരു ആ ഒരു വാക്ക് അധികം ഉപയോഗിക്കുന്നില്ല. ഇന്ത്യൻ വകഭേദം എന്നുള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡെൽറ്റ എന്ന് അവരധികം പറയുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു നമ്മുടെ രാജ്യത്തിനൊരു ദുഷ്പേരാണത്.
ഓക്കെ, അപ്പോൾ ജപ്പാനിൽ കൂടുതലായിട്ടും ഡെൽറ്റ എന്നുള്ള വാക്കിന് പകരം ഇന്ത്യൻ വേരിയൻ്റ് എന്ന് തന്നെയാണോ ഉപയോഗിക്കുന്നത്?
അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ടേം ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ ഉപയോഗിക്കുന്ന വാക്ക് ഇന്തോഗാത്ത ഷിംഗ ഇന്തോഗാത്ത കൊറോണ വൈറസ് എന്നാണ് പറയുന്നത്. ഇന്തോഗാത്ത.
ഓക്കെ ഓക്കെ, അപ്പൊ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് ഇന്ത്യൻ സമൂഹത്തെയും ബാക്കിയുള്ളവരെയും?
ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ബാധിക്കുന്നുണ്ട്. പക്ഷേ ബാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഒരു നമ്മളെ ആരും അബ്യൂസ് ചെയ്യണ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ആ ഒരു ജനറലി ഇന്ത്യൻ വകഭേദം ഇന്ത്യയിലാണ് ഇത് ഉണ്ടായത്, ഇത് മറ്റേക്കാളും കൂടുതലാണ് എന്നൊക്കെയുള്ള ഒരു ഇമേജ് ആണത്. അതൊക്കെ ഒരു ഇൻടാഞ്ചിബിൾ ആണല്ലോ ഇതിൻ്റെ, നമുക്ക് പെട്ടെന്ന് അത് ഗേജ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും. പക്ഷെ പ്രത്യക്ഷമായിട്ടൊരു അബ്യൂസ് അല്ലെങ്കിൽ റേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവർ ഡെൽറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ കൂടെ ഇന്ത്യന്ന് പറയും. പക്ഷെ എന്നാലും ഇന്ത്യൻ വേരിയൻ്റ് എന്നുള്ള വേർഡ് ഒത്തിരി അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ്.
അപ്പോൾ അത് എത്രമാത്രം ഇപ്പോഴത്തെ ഒരു കോവിഡ് പ്രതിസന്ധി എത്രമാത്രം രൂക്ഷമായിട്ടുണ്ട്? നിങ്ങൾ എങ്ങനെയാണ് അവിടെ പൊതുവിൽ മലയാളികൾക്കിടയിൽ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് പൊതുവിൽ കോവിഡിന്റെ ഒരു സാഹചര്യം?
മലയാളികൾക്ക് പൊതുവേ വളരെയധികം എല്ലാവരെയും ബാധിച്ച ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഈ കോവിഡിൻ്റെ ഇത്. കാരണം ഇപ്പോൾ ജപ്പാനിൽ ഇവിടെ ഒരു എമർജൻസി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യ. 7-8 ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 8 കടകളെല്ലാം അടയ്ക്കുക എന്നൊക്കെയാണ് ഉള്ള രീതിയിലാണ് പോകുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും ITയിൽ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ. കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ മലയാളികൾ നടത്തുന്ന ട്രാവൽ ബിസിനസ് എന്നതിനെയൊക്കെ വളരെയധികം ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ 8 അടയ്ക്കുക എന്നൊക്കെയുള്ള ഒരു വന്നിരിക്കുന്നത് കൊണ്ട് അത് അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒളിമ്പിക്സിനെ പൊതുവെ എല്ലാവർക്കും വളരെ താല്പര്യത്തോടെയും ഉത്സാഹത്തോടും കൂടി തന്നെയാണ് കാണുന്നത്. അല്ല അത് കാരണം ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒളിമ്പിക്സ് കാണുക എന്നുള്ളതും ഈ രാജ്യത്ത് നടക്കുക എന്നുള്ളതും ഇത്രയും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതും എല്ലാം ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് അതെല്ലാം വളരെ ഉത്സാഹകരമായിട്ട് തന്നെ അവർ നടത്തുന്നു.
ബിജു പോൾ, വളരെയധികം നന്ദി. ഈ വിശദാംശങ്ങൾ ടോക്കിയോയിൽ നിന്ന് SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി, ഓസ്ട്രേലിയയിലുള്ള മലയാളികൾക്കായി പങ്കുവച്ചതിന്.
ഓ മൈ പ്ലെഷർ.